ഉപദ്രവകാലം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ദാനിയേൽ 12:1. മൂന്നാം ദൂതന്റെ ദൂത് സകലർക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെട്ടു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഇനി മേലാൽ പാപിക്കു വേണ്ടി യാചിക്കുകയില്ല. ദൈവജനം അവരെ ഏൽപ്പിച്ചിരുന്ന വേല ചെയ്തു തീർത്തു. അവർക്ക് കർത്താവിൻ്റെ പ്രസാദ വർഷമായ പിന്മഴ ലഭിച്ചു കഴിഞ്ഞു. അവർ നേരിടേണ്ട പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. സ്വർഗത്തിൽ ദൂതന്മാർ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മടങ്ങി വന്ന ഒരു ദൂതൻ അവൻ്റെ വേല ചെയ്തു തീർത്തു. ലോകത്തിന്മേൽ അവസാന ശോധന വന്നു കഴിഞ്ഞു. ദൈവകൽപ്പനയ്ക്ക് അനുസൃതമായി ഭക്തിയോട് ജീവിച്ച വൃതന്മാർ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര ഏറ്റുകഴിഞ്ഞു എന്ന് വിളിച്ചറിയിച്ചു. അപ്പോൾ നമ്മുടെ മഹാപുരോഹിതനായി സ്വർഗീയ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തവനായ ക്രിസ്തു തൻ്റെ മധ്യസ്ഥവേല അവസാനിപ്പിച്ചു. അവൻ കൈകളെ ഉയർത്തി അത്യുച്ചത്തിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞു. അനീതി ചെയ്യുന്നവർ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വെളിപ്പാട് 22:11 എന്നുള്ള പരിപാവനമായ പ്രസ്താവന ചെയ്തപ്പോൾ മാലാഖമാർ തങ്ങളുടെ കിരീടങ്ങൾ കാൽക്കൽ വച്ചു വണങ്ങി. ഓരോരുത്തരുടെയും വിധി ജീവനോ മരണത്തിനോ വേണ്ടി നിർണയിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള പാപപരിഹാരം ചെയ്ത് തൻ്റെ രക്തത്താൽ അവരുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു. അവൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രജകളുടെ എണ്ണം തികച്ചു. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതിൻ്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കാറായി. യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താതികർത്താവുമായി വാഴുവാൻ പോകുന്നു. ക്രിസ്തു സ്വർഗീയ മന്ദിരം വിട്ടിറങ്ങുമ്പോൾ ഭൂസീമാവാസികളെ അന്ധകാരം മൂടും. ആ ഭയാനക സമയത്ത് നീതിമാന്മാർ ദൈവം മുൻപാകെ ഒരു മധ്യസ്ഥനില്ലാതെ നിൽക്കേണ്ടി വരും. ഇതുവരെയും ദൈവം ദുഷ്ടന്മാരുടെ മേൽ വച്ചിരുന്ന നിയന്ത്രണം എടുത്തുകളയും. അവസാനമായി അനുദപിക്കാത്തവരുടെ മേൽ സാത്താന് പരിപൂർണ നിയന്ത്രണമായി. ദൈവത്തിൻ്റെ ദീർഘക്ഷമ അവസാനിച്ചു. ലോകം അവൻ്റെ കരുണയെ ത്യജിച്ചു, അവൻ്റെ സ്നേഹത്തെ വെറുത്തു. അവൻ്റെ വിശുദ്ധ നിയമങ്ങളെ ഏതുമില്ലാത്തവ എന്നെണ്ണി. ദുഷ്ടന്മാർ കൃപാകാലത്തിൻ്റെ അതിരു കടന്നു. തുടർച്ചയായി അവരുടെ ഹൃദയങ്ങളോട് പാപത്തിനെതിരായി സംവാദിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവരിൽ നിന്നും പിൻവലിച്ചു. ഇതുവരെയും അവരെ സംരക്ഷിച്ച ദൈവകൃപ നീങ്ങിയപ്പോൾ അവർക്ക് ദുഷ്ടനിൽ നിന്നും യാതൊരു സംരക്ഷണവും ഇല്ല. സാത്താൻ അപ്പോൾ ഭൂവാസികളെ അവസാന മഹാകഷ്ടതയിലേക്ക് തള്ളിവിടും. ഇതുവരെയും ലോകത്തിന്മേൽ അഴിച്ചുവിടാൻ അനുവദിക്കാതെ ദൂതന്മാർ തടഞ്ഞു വച്ചിരുന്ന പൈശാചിക ക്രൂരത്വം ഒരു തടസ്സവും കൂടാതെ നടമാടും. പുരാതന യെരുശലേമിൻ്റെ മേൽ വന്നതിനേക്കാളും അതിഭയങ്കരമായ നാശം ലോകത്തിന് മേലും വന്നു ഭവിക്കും. ഒരൊറ്റ സംഹാരദൂതൻ മിസ്രയീമിലെ കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിച്ച് രാജ്യത്തെ മുഴുവനെയും വലിയ കരച്ചിലിനും വിലാപത്തിനും ഇടയാക്കി. ദാവീദ് രാജാവ് ദൈവത്തിന് അനിഷ്ടമായി ജനത്തെ എണ്ണിയപ്പോൾ ഒറ്റ ദൂതൻ രാജ്യത്തിന്മേൽ വരുത്തിയ സംഹാരത്താൽ രാജാവിൻ്റെ അകൃത്യത്തിന് ശിക്ഷ വന്നു. ദൈവത്തിൻ്റെ ആജ്ഞയാൽ വിശുദ്ധ ദൂതന്മാർ നിർവഹിച്ച നശീകരണ പ്രവൃത്തി ദൈവം അനുവദിക്കുമ്പോൾ ദുഷ്ടാത്മസേനകൾ അത് നിർവഹിക്കും. എല്ലായിടത്തും നാശം വിതയ്ക്കാൻ ദൈവത്തിൽ നിന്നും അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ശക്തികൾ ഇപ്പോഴേ തയ്യാറായി നിൽക്കുന്നു. ലോകത്തിൽ ന്യായവിധി വരുത്തുന്നതിന് കാരണക്കാർ ദൈവകൽപ്പനകളെ ബഹുമാനിക്കുന്നവരാണെന്ന് കുറ്റം ആരോപിച്ച് അവരാണ് ലോകത്തിൽ മനുഷ്യരുടെ ഇടയിലുള്ള നാശനഷ്ടങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും കാരണക്കാർ എന്ന് ആരോപിക്കും. ലോകത്തിന് അന്ത്യമുന്നറിയിപ്പ് കൊടുക്കുന്ന ദൈവശക്തിക്കെതിരെ ദുഷ്ടന്മാർ രോഷാകുലരായി ദൂത് സ്വീകരിക്കുന്ന എല്ലാവരുടെ മേലും കോപം ജ്വലിപ്പിക്കും. സാത്താൻ വെറുപ്പും പീഡനവും വർദ്ധിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കും. ദൈവസാന്നിധ്യം യഹൂദ രാഷ്ട്രത്തിൽ നിന്ന് അവസാനമായി പിൻവലിച്ചപ്പോൾ പുരോഹിതന്മാരും ജനവും അതറിഞ്ഞില്ല. സാത്താൻ്റെ നിയന്ത്രണത്തിലായിട്ടും ഏറ്റവും ഹീനവും നീചവും വ്യാജവുമായ വികാരങ്ങൾക്കും വേദനകൾക്കും വശംവദരായവർ എങ്കിലും അവർ അപ്പോഴും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഭിമാനിച്ചു. ദൈവാലയ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേയിരുന്നു. മലിനമായ യാഗപീഠത്തിന്മേൽ യാഗം അർപ്പിച്ചു പോന്നു. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ്റെ രക്തം ചൊരിഞ്ഞതിന് കുറ്റക്കാരായവരുടെയും അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൊന്നെടുക്കാനായി തക്കം നോക്കിയിരുന്നവരുടെയും മേൽ ദൈവത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും ദിവസേന യാചിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ആരാലും മാറ്റപ്പെടാവുന്നതല്ലാത്ത ദൈവത്തിൻ്റെ തീരുമാനം സ്വർഗീയ കൂടാരത്തിൽ നിന്നും പ്രസ്താവിക്കുമ്പോഴും ലോകത്തിൻ്റെ വിധി എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി കഴിയുമ്പോഴും ലോകനിവാസികൾ അറിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവസാനമായി ഉപേക്ഷിച്ച ജാതി ബാഹ്യമായ മതശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ദുഷ്ടതയുടെ പ്രഭുവായ സാത്താനാൽ പ്രേരിതമായ തീഷ്ണതയാൽ അവൻ്റെ ഹീനമായ പദ്ധതികൾ അവൻ്റെ അനുയായികളിൽ കൂടി നടത്തുന്നത് ദൈവത്തെക്കുറിച്ചുള്ള എരിവും തീഷ്ണതയും കൊണ്ടാണ് എന്ന് തോന്നുമാറാകും. ക്രിസ്തീയ ലോകം മുഴുവൻ ഏഴാം ദിനമായ വിശുദ്ധ ശബത് ഏറ്റവും പ്രധാന തർക്ക വിഷയമായി തീരുകയും ലൗകിക ശക്തികളും മതശക്തികളും ഒന്നിച്ച് ഞായറാഴ്ച ആചാരം നിർബന്ധമാക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ന്യൂനപക്ഷമായ ദൈവജനം സാർവത്രികമായി വെറുക്കപ്പെടും. സഭയുടെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ചെറിയ കൂട്ടത്തെ പുറത്തുകൂടാ എന്നും ലോകം മുഴുവൻ പരിഭ്രാന്തിയിലേക്കും അരാജകത്വത്തിലേക്കും ആയിത്തീരുന്നതിൽ മെച്ചം അവർ നശിക്കുന്നതാണെന്നും തീരുമാനിക്കും. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജനത്തിനു വേണ്ടി മരിക്കുന്നത് നന്ന്. യോഹന്നാൻ 11:50 എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് മുൻപ് ആ കാലത്തെ മഹാപുരോഹിതനായ കയ്യഭാവ് യഹൂദ ജനത്തിന് മുമ്പാകെ പറഞ്ഞ അതേ ന്യായീകരണം തന്നെ അവർക്കെതിരായി പ്രസ്താവിക്കും. അതേ ന്യായവാദം മതിയായത് എന്ന് ന്യായീകരിച്ചു. നാലാം കൽപ്പനയിൽ വ്യക്തമാക്കിയിട്ടുള്ള വിശുദ്ധ ശബദിനെ ബഹുമാനിക്കുകയും കാക്കുകയും ചെയ്യുന്ന ശേഷിപ്പിനെതിരെ അവർ ഏറ്റവും കഠിന ശിക്ഷയ്ക്ക് യോഗ്യരെന്ന് ഒരു ഉത്തരവ് പ്രസിദ്ധമാക്കുകയും ഏതാനും സമയത്തിന് ശേഷം അവരെ കൊന്നുമൊടുപ്പാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. പുരാതന കാലത്തെ റോമാത്വവും ആധുനിക ലോകത്തിലെ വിശ്വാസത്യാഗികളായ പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും ദൈവത്തിൻ്റെ 10 കൽപ്പനകളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ദൈവത്തിൻ്റെ ശേഷിപ്പിനെതിരെ ഇതേ നിലപാട് സ്വീകരിക്കും. നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു. സമാധാനമല്ല, ഭയമത്രേ ഉള്ളത്. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്നും രക്ഷിക്കപ്പെടും. യിരെമ്യാവ് 30:5-7 എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവജനം കഷ്ടതയുടെയും കൊടിയ വേദനകളുടെയും അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. യാബോക്ക് നദിക്കരയിൽ വെച്ച് തന്നോട് മല്ലുപിടിക്കുന്ന പ്രതിയോഗി ഏശാവാണെന്നുള്ള ഭയത്താൽ പ്രാർത്ഥനയോടും കൂടി മല്ലുപിടിച്ചപ്പോൾ ഉണ്ടായ ഭീതിക്ക് തുല്യമായിരിക്കും ദൈവജനത്തിന് മഹാകഷ്ടകാലത്തുണ്ടാകുവാൻ പോകുന്ന അനുഭവം. യാക്കോബിൻ്റെ അപ്പനായ ഇസഹാക്കിൽ നിന്നും അവൻ്റെ സഹോദരനായ ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹം ചതുവിൽ ലഭിച്ച ശേഷം ഏശാവിൻ്റെ മരണഭീഷണി ഭയന്ന് യാക്കോബ് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. നാട് വിട്ടോടാൻ നിർബന്ധിതനായ യാക്കോബ് ഏറിയ കാലത്തെ പ്രവാസത്തിന് ശേഷം ദൈവകൽപ്പന അനുസരിച്ച് തൻ്റെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും ആടുമാട് സമ്പത്തുകളുമായി ജന്മനാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്വന്ത ദേശമായ കനാന്റെ അതിർത്തിയിലെത്തിയപ്പോൾ തൻ്റെ സഹോദരനായ ഏശാവ് 400 യോദ്ധാക്കളുമായി അവൻ്റെ നേർക്ക് പകരം വീട്ടാൻ വരുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ട് ഭയാകുലനായി. യാക്കോബും കൂടെയുള്ളവരും നിസ്സഹായരും നിരായുധരുമായിരുന്നു. ഒരു ഗത്യന്തരവുമില്ലാതെ ക്രൂരതയ്ക്കും മരണത്തിനും ഇരകളായി തീരുമെന്നുള്ള ഭയം യാക്കോബിന് ഉളവായി. ഈ ഭീതിക്കും ഭാരത്തിനും ഉപരിയായി ആപത്തുകൾക്കും ഭയത്തിനുമൊക്കെയും കാരണം താൻ മുൻപ് കാലത്ത് ചെയ്ത പാപമാണെന്നുള്ള സ്വന്തം മനസ്സാക്ഷിയുടെ കുറ്റപ്പെടുത്തൽ യാക്കോബിന് അനുഭവപ്പെട്ടു. അവൻ്റെ ഏക ആശ്രയം ദൈവത്തിൻ്റെ ദീർഘക്ഷമയിലും വാത്സല്യ കൃപയിലും മാത്രമാണെന്നും അവൻ്റെ ഏക ആയുധം പ്രാർത്ഥന മാത്രമാണെന്നും അവൻ മനസ്സിലാക്കി. എന്നിരുന്നാൽ തന്നെയും തൻ്റെ പാപത്തിൻ്റെ പരിഹാരമായുള്ള ഏറ്റുപറച്ചിലിനും സഹോദരനിൽ നിന്നുമുള്ള ഭീഷണിക്കും ചെയ്യേണ്ടതെല്ലാം ചെയ്യാതെ യാക്കോബ് വിട്ടില്ല. അതുപോലെ തന്നെ ക്രിസ്തുയേശുവിൻ്റെ അനുയായികൾ വരാനുള്ള മഹാകഷ്ടകാലത്തോട് സമീപിക്കുമ്പോൾ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പിൻ്റെ അനുഭവത്തിൽ വരേണ്ടത് ആവശ്യമാണ്. യാക്കോബ് തന്നോട് കൂടെയുണ്ടായിരുന്ന ആരും തൻ്റെ മനോവ്യഥ നേരിട്ട് മനസ്സിലാക്കാതിരിക്കാനായി അവരെ മുമ്പേ അയച്ചിട്ട് ഏകനായി ദൈവവുമായി മാത്രം താൻ ചെയ്തു പോയ ഓരോ പാപവും ഒന്നും മറച്ചു വയ്ക്കുകയോ ഒഴികഴിവ് പറയുകയോ ചെയ്യാതെ ഏറ്റുപറഞ്ഞു. താൻ പാപിയും കുറ്റക്കാരനും ദൈവശിക്ഷയ്ക്ക് യോഗ്യനെന്നും സമ്മതിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചു. ഏറ്റവും താഴ്മയോടും ഹൃദയ നടുക്കത്തോടും തൻ്റെ പിതാക്കന്മാരോട് യഹോവ ചെയ്ത നിയമങ്ങളും ബഥേലിൽ രാത്രി ദർശനത്തിൽ ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങളും അതിനുശേഷം താൻ പരദേശിയായി പാർത്ത ദേശത്ത് നൽകപ്പെട്ട വാഗ്ദത്തങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ചും അവകാശപ്പെട്ടും ഏകാന്തതയിൽ ദൈവവുമായി അന്ധകാരമധ്യത്തിലും ഏകാന്തതയിലും പ്രാർത്ഥനയോടുകൂടെ തന്നെത്താൻ താഴ്ത്തി യഹോവയുടെ സന്നിധിയിൽ ചെലവഴിച്ചു. പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ആരോ തൻ്റെ കൈ യാക്കോബിന്മേൽ വച്ചതായി അനുഭവപ്പെട്ടു. ഒരു പ്രതിയോഗി തൻ്റെ ജീവനെ അപഹരിക്കുവാൻ പോവുകയാണെന്നുള്ള ഭീതിയാൽ തൻ്റെ സകല ശക്തിയോടും ധൈര്യത്തോടും മല്ലുപിടിച്ചു. ഉഷസാകാറായപ്പോൾ അപരിചിതൻ തൻ്റെ അമാനുഷിക ശക്തി തൻ്റെ മേൽ ഉപയോഗിച്ചപ്പോൾ ശക്തനായ യാക്കോബ് ബലഹീനനായി തളർന്നു. നിസ്സഹായതയോടും കരച്ചിലോടും താൻ രാത്രി മുഴുവൻ മല്ലുപിടിച്ചത് മനുഷ്യനോടല്ല, നേരെ മറിച്ച് നിയമത്തിൻ്റെ ദൂതനായ മിഖായേലിനോടായിരുന്നു എന്ന് മനസ്സിലാക്കി. ദൂതൻ്റെ കഴുത്തിങ്കിൽ മുറുകെ പിടിച്ച് യാക്കോബ് ദൂതനോട് മല്ലുപിടിക്കയിൽ ദൂതൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. കാലുളുക്കിപ്പോയതുകൊണ്ടുള്ള അതിവേദന അനുഭവിച്ചതിൻ്റെ മധ്യത്തിലും അവൻ ദൂതനുമായി മല്ലുപിടിച്ചതിൻ്റെ ഉദ്ദേശം മറന്നില്ല. അധികനേരം യാക്കോബിന് പരിഭ്രമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അവൻ ചെയ്തു പോയ അകൃത്യങ്ങളുടെയും പശ്ചാത്താപം അനുഭവപ്പെട്ടത് വെറുതെയല്ല, അവന് തൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് ലഭിക്കണമായിരുന്നു. ഉയരത്തിൽ നിന്നുള്ള സഹായം ലഭിച്ചില്ല എങ്കിൽ അവൻ നശിക്കുമെന്ന് മനസ്സിലാക്കി അവൻ്റെ പാപങ്ങളെ പരമാർത്ഥമായ അനുതാപത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള ക്ഷമയ്ക്കായി യാചിച്ച് പാപക്ഷമ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ പോരാട്ടത്തിൽ ജയിക്കുവോളം ദൂതനെ വേദനയോടും കരച്ചിലോടും കൂടെ മുറുകെ പറ്റി നിന്നു. സാത്താൻ യാക്കോബിന് നേരെ ഏശാവിൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചു. അവനെതിരായി പ്രേരിപ്പിച്ചു വിട്ടതുപോലെ അവസാനത്തെ വലിയ കഷ്ടതയുടെ സമയം ദുഷ്ടശക്തികളെ ദൈവജനത്തിനെതിരായി ഇളക്കിവിടും. യാക്കോബിനോട് പാപങ്ങളെ എടുത്തുകാട്ടി അവൻ്റെ മേൽ കുറ്റം ചുമത്തിയതുപോലെ ദൈവത്തിൻ്റെ വൃതന്മാരുടെ മേലും അവൻ കുറ്റം ആരോപിക്കും. ലോകത്തിലെ ആളുകൾ അവൻ്റെ പ്രജകളത്രയെന്ന് അവൻ അവകാശപ്പെടുമ്പോൾ ദൈവകൽപ്പന അനുസരിച്ച് അനുസരണമുള്ളവരായി ചെറിയ കൂട്ടം സാത്താൻ്റെ അധികാരത്തെ ചെറുത്തു നിൽക്കും. എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ശേഷിപ്പിനെ ഉന്മൂലനാശം ചെയ്യാൻ സാധിച്ചാൽ അവൻ്റെ ജയം പൂർണ്ണമായി. ദൈവദൂതന്മാർ അവരെ വലയം ചെയ്ത് സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു അകൃത്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു എന്ന് അവർ മനസ്സിലാക്കും. സ്വർഗീയ കൂടാരത്തിൽ നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് പാപപരിഹാര ശുശ്രൂഷയിൽ അവരുടെ ഭാവി എന്നേക്കുമായി നിശ്ചയിച്ചു എന്ന് ഗ്രഹിച്ചു കഴിയുമ്പോൾ അവനവരെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചതായ പാപങ്ങളെപ്പറ്റി വ്യക്തമായി അറിയിക്കും. അവയെ വിപുലപ്പെടുത്തി ദൈവം മുൻപാകെ പ്രദർശിപ്പിക്കും. അവൻ്റെ പാപനിമിത്തം ദൈവസന്നിധിയിൽ നിന്നും അവനെയും ദൈവത്തോടുള്ള മത്സരത്തിൽ ചേർന്ന ദുഷ്ടസേനകളെയും തള്ളിക്കളഞ്ഞതുപോലെ അവരും ദൈവസന്നിധിയിൽ നിന്നും പുറന്തള്ളപ്പെടുവാൻ യോഗ്യരാണെന്ന് അവകാശപ്പെടും. അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്താൽ ദൈവം നീതി പാലിക്കുന്നില്ല എന്ന് പ്രസ്താവിക്കുകയും അവർ അവനുള്ളതാകയാൽ അവരെ നശിപ്പിക്കാനായി അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് വാദിക്കുകയും ചെയ്യും. സാത്താൻ ദൈവജനത്തിനെതിരെ അവരുടെ മേൽ കുറ്റം ആരോപിക്കിയാൽ ഇയ്യോബിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവം അവരെ അങ്ങേയറ്റം പരീക്ഷിക്കാൻ സാത്താന് അനുവാദം നൽകും. അവർക്ക് ദൈവത്തിലുള്ള ഉറപ്പും വിശ്വാസവും സ്ഥിരതയും ഏറ്റവും ഭയങ്കരമായി ശോധന ചെയ്യപ്പെടും. അവർ അവരുടെ മുൻകാല ജീവിതത്തെ നോക്കുമ്പോൾ അവർ കുറവുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നേക്കാം. അവരുടെ ബലഹീനതകളും അയോഗ്യതകളും നിമിത്തം അവരുടെ അവസ്ഥ ആശയറ്റതും അവരുടെ പാപങ്ങൾ ഒന്നുകൊണ്ടും മൂടപ്പെടാവുന്നവയല്ലെന്നുമുള്ള ബോധം അവർക്കുണ്ടാകും. സാത്താൻ അവരുടെ അവസ്ഥ ആശയറ്റതാണെന്നും അവരുടെ പാപക്കറകൾ മായ്ക്കപ്പെടാൻ കഴിയാത്തവയാണെന്നുമുള്ള ചിന്തയാൽ അവരെ ഭയപ്പെടുത്തും. അവരുടെ വിശ്വാസം അവരിൽ നിന്ന് പോയിപ്പോയി എന്നവൻ വിചാരിക്കും. ദൈവജനം തങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് ഭയാകുലരായി നിൽക്കുമ്പോഴും അവരുടെ ഭീതി സത്യത്തിനു വേണ്ടി പീഡനം സഹിക്കേണ്ടി വരും എന്നുള്ളതല്ല, നേരെ മറിച്ച് അവരുടെ എല്ലാ പാപങ്ങളും അവർ ഏറ്റുപറഞ്ഞു. അനുതപിച്ചോ അതോ എന്തെങ്കിലും കാരണവശാലോ തെറ്റിനാലോ വെളിപ്പാട് 3:10 പറയുന്ന സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്നുള്ള യഹോവയുടെ വാഗ്ദത്ത നിവൃത്തിയെ മനസ്സിലാക്കാതെ പോകുമോ എന്നുള്ളതായിരിക്കും. ദൈവത്തിൽ നിന്നും അവരുടെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ അവർ പീഡനത്തിൽ നിന്നും മരണത്തിൽ നിന്നും തന്നെയും മാറുകയില്ലായിരുന്നു. എന്നാൽ അവരുടെ അയോഗ്യതയും സ്വഭാവത്തിലുള്ള ന്യൂനത നിമിത്തം ജീവൻ നഷ്ടപ്പെടുവാൻ ഇടയായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം പഴിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. എവിടെ നോക്കിയാലും ഗൂഢതന്ത്രങ്ങളും ദ്രോഹങ്ങളും മത്സരവും മാത്രം കാണുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ കാണപ്പെടുന്ന ഈ വിശ്വാസത്യാഗവും ദുഷ്ടന്മാരുടെ ദുഷ്ടപ്രവൃത്തികളും അവസാനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു ശക്തമായ വാഞ്ച ഉദിക്കുന്നു. അവർ ദൈവത്തോട് ഈ മത്സരവും ദുഷ്ടതയും നിർത്തണമേ എന്നപേക്ഷിക്കുമ്പോൾ അവർക്ക് തന്നെയും ഇവയൊക്കെ എതിർക്കാനുള്ള ശക്തിയില്ലല്ലോ എന്ന് പരിതപിക്കും. അവരുടെ എല്ലാ കഴിവുകളും കർത്താവിൻ്റെ സേവനത്തിലാക്കി ശക്തിയിൽ നിന്നും ശക്തിയിലേക്ക് വളർന്നിരുന്നു എങ്കിൽ പൈശാചിക ശക്തിയെ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്നോർത്ത് അവരെ തന്നെ പഴിക്കും. അവർ ചെയ്ത ബഹുവിധമായ പാപങ്ങൾ കാരണം അവൻ എന്നെ അഭയം പ്രാപിച്ചു, എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതേ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്മേൽ ഉറച്ച് പ്രാർത്ഥനയാലും ആത്മതപനത്താലും ദൈവമുമ്പാകെ ചെല്ലും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം ലഭിച്ചില്ല എങ്കിലും അവരുടെ വിശ്വാസം തണുത്തു പോകുന്നില്ല. അവർ ആകുല ചിന്തകളിലും ഭയത്തിലും വിഷമത്തിലും ആണെങ്കിൽ തന്നെയും ദൈവവുമായുള്ള മധ്യസ്ഥം നിർത്തുന്നില്ല. യാക്കോബ് ദൂതനെ യാചനയോട് മുറുകെ പറ്റിയതുപോലെ അവർ ദൈവത്തിൻ്റെ ശക്തിയെ അവകാശമായി ഗണിച്ച് അവനിൽ ശരണപ്പെടുന്നു. അവരുടെ കരച്ചിൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നായിരിക്കും. ചതിവിൽ യാക്കോബ് പിതാവിൽ നിന്നും ജ്യേഷ്ഠാവകാശം ലഭിക്കുന്നതിന് ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിച്ച് ക്ഷമ പ്രാപിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. അതുപോലെ വരാൻ പോകുന്ന മഹാകഷ്ടകാലത്ത് ദൈവജനത്തിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്ത പാപം വല്ലതും മറഞ്ഞുകിടപ്പുണ്ടെങ്കിൽ, ഭയത്താലും ആകുല ചിന്തകളാലും ഭാരപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ധൈര്യം ഉണ്ടാകുകയില്ല. ഭീതി അവരെ വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കും. എന്നാൽ അവർക്ക് ഏതുമില്ലായ്മയെ പറ്റിയുള്ള ബോധമുണ്ടെങ്കിൽ, അവരിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഒന്നുമില്ലായെങ്കിൽ, അവരുടെ പാപങ്ങൾ നേരത്തെ തന്നെ ന്യായവിധിയിൽ എടുക്കപ്പെടുകയും അവ മായ്ക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ അവരുടെ ഓർമ്മയിൽ അവ വരികയും ഇല്ല. പലരെയും സാത്താൻ അവരുടെ പാപങ്ങളും അവിശ്വസ്തതകളും അതത്ര വലുതായുള്ളവയല്ല, ദൈവം അവയെ വലുതായി കണക്കിൽ എടുക്കുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് നയിക്കും. എന്നാൽ യാക്കോബുമായുള്ള ദൈവത്തിൻ ഇടപെടലിൽ പാപം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ദൈവം അവയെ സഹിച്ചുകൊള്ളുന്നില്ല എന്ന് കാണുന്നു. തങ്ങളുടെ പാപങ്ങൾക്ക് ഒഴികഴിവ് പറഞ്ഞ് അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാതെ സ്വർഗത്തിലെ ഓർമ്മയുടെ പുസ്തകത്തിൽ തന്നെ ഇരിപ്പാൻ അനുവദിച്ചാൽ അവർക്ക് ശുഭം വരികയില്ല. സാത്താൻ അവരുടെ മേൽ ജയം കൊള്ളുകയും അവരുടെ പദവി വലുതായിരിക്കുമ്പോൾ, അവരുടെ സ്ഥാനം ഉന്നതമായിരിക്കുമ്പോൾ അവരുടെ തെറ്റുകൾ ഗുരുതരമാവും. സ്ഥാനത്തിനനുസരണമായുള്ള ജീവിത നിലവാരം കാക്കാതിരുന്നാൽ പ്രതിയോഗിക്കുള്ള വിജയം വലുതായിരിക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരുക്കം താമസിപ്പിക്കുന്നവർക്ക് വലിയ കഷ്ടകാല സമയത്തോ അതിനുശേഷമോ ഉറച്ചു നിൽക്കാൻ സാധ്യമാകയില്ല. അപ്രകാരം ഉള്ളവരുടെ സ്ഥിതി ഏറ്റവും കഷ്ടകരമായിരിക്കും. വലുതും ഭയങ്കരവുമായ ആ ദിവസത്തേക്ക് ഒരുങ്ങാത്തവരായ നാമധേയ ക്രിസ്ത്യാനികൾ അവരുടെ ഭയാനകമായ സ്ഥിതിയെ മനസ്സിലാക്കി അവരുടെ പാപങ്ങളെപ്പറ്റി വിലപിക്കും. യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. യിരെമ്യാവ് 8:20. അപ്രകാരമുള്ള ഏറ്റുപറച്ചിൽ ഏശാവിൻ്റെയും യൂദായുടെയും ഏറ്റുപറച്ചിൽ പോലെയായിരിക്കും. അപ്രകാരമുള്ള പശ്ചാത്താപം പാപത്തെക്കുറിച്ചുള്ളതല്ലായിരിക്കും, ശിക്ഷയെ ഭയന്നുള്ളവയായിരിക്കും. അവർക്ക് ഹൃദയനുറക്കമോ പാപത്തോടുള്ള വെറുപ്പോ ഉണ്ടാകുന്നില്ല. മിസ്രയീമിലെ ഫറവോൻ ചെയ്തതുപോലെ അവരുടെ പാപത്തിനുള്ള ശിക്ഷയെ ഭയക്കുകയും ന്യായവിധി തൽക്കാലം മാറ്റപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും വീണ്ടും അവർ ദൈവത്തോട് മത്സരിക്കുന്നു. യാക്കോബിൻ്റെ ചരിത്രം പരീക്ഷയിലകപ്പെട്ട് തൽക്കാല ഉല്ലാസങ്ങളാൽ പാപത്തിൻ്റെ ചതിയിലായവർ പിന്നീട് വാസ്തവമായി അനുതപിച്ച് ദൈവസന്നിധിയോട് വീണ്ടും അടുത്താൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവരെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നതിൻ്റെ തെളിവാണ്. സാത്താൻ്റെ ചതിവുകൾ ഭയങ്കരമായവയും അവൻ്റെ ആക്രമണങ്ങൾ ഭീകരവും കരുതിക്കൂട്ടിയുള്ളവയുമെങ്കിലും ദൈവം തൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തിന്മേൽ വെച്ച് അവരുടെ കരച്ചിൽ കേൾക്കും. അവരുടെ കഷ്ടം ഭയങ്കരവും അവർക്ക് കടന്നു പോകേണ്ട തീച്ചൂള അവരെ ദഹിപ്പിക്കത്തക്കവണ്ണം ശക്തിയുള്ളതുമായിരിക്കും. എന്നാൽ തട്ടാൻ സ്വർണം തീയിലിട്ട് അതിലുള്ള സകല മലിനതകളും കീടവും ഊതിക്കഴിച്ച ശേഷം സ്വർണം തീയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതുപോലെ ദൈവജനത്തെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. മലാഖി 3:3. ഭയങ്കരമായ ശോധനയിൽ കൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് അവരോടുള്ള സ്നേഹവും കരുതലും അവരുടെ അഭിവൃദ്ധിയുടെയും ശ്രേഷ്ഠതയുടെയും കാലത്തുണ്ടായിരുന്നതുപോലെ ആയിരിക്കും. എന്നാൽ അവരുടെ ലൗകികത്വം അവരിൽ നിന്നും ഉരുക്കി മാറ്റുന്നതിനും ക്രിസ്തുവിൻ്റെ ഛായ അവരിൽ പരിപൂർണമായി തിളങ്ങേണ്ടതിനും ശോധനയാകുന്ന തീച്ചൂളിൽ കൂടെ കടത്തിവിടേണ്ടത് ആവശ്യമാകുന്നു. നമ്മുടെ കഷ്ടതയുടെയും പരിഭ്രമത്തിൻ്റെയും നാളുകളിൽ ഉണ്ടാകാവുന്ന ക്ഷീണവും കാലദൈർഘ്യവും വിശപ്പും ദാഹവും സഹിഷ്ണുതയോട് സഹിക്കുന്നതിന് അതികഠിനമായി ശോധന ചെയ്യപ്പെടുമ്പോൾ പതരാതെ ഉറച്ചു നിൽക്കുവാനുള്ള വിശ്വാസം ആവശ്യമാകുന്നു. ഇവയെല്ലാം സഹിച്ചു നിൽക്കേണ്ടതിനുള്ള പരിശീലന കാലം എല്ലാവർക്കും നൽകിയിരിക്കുന്നു. യാക്കോബ് നിശ്ചയദാർഢ്യവും സഹിഷ്ണുതയും ഉള്ളവനായിരുന്നതിനാൽ മൽപ്പിടുത്തത്തിൽ ജയിച്ചു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. വെളിപ്പാട് 3:10. യാക്കോബിൻ്റെ വിജയം നിരന്തരമായുള്ള പ്രാർത്ഥനയാൽ ലഭിക്കുന്ന ശക്തിക്ക് ദൃഷ്ടാന്തമാകുന്നു. ദൈവവാഗ്ദത്തങ്ങളിൽ ഉറച്ചുനിന്ന് സഹിഷ്ണുതയോടെ നിരന്തരമായി പോരാടുന്ന എല്ലാവരും അവസാനം യാക്കോബിനെ പോലെ വിജയികളാകും. എന്നാൽ സ്വയം വെറുക്കാനുള്ള സന്നദ്ധതയില്ലാതെ പ്രാണവേദനയിൽ അതിശ്രദ്ധയോടെ ദൈവമുമ്പാകെ പരമാർത്ഥമായി പ്രാർത്ഥനയിൽ ദീർഘനേരം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാത്തവർക്ക് ആർക്കും ഈ വിജയം ലഭിക്കുകയില്ല. ദൈവവുമായി മല്ലുപിടിക്കുക എന്നാൽ എന്ത് എന്നുള്ളത് ചുരുക്കം പേരെ മനസ്സിലാക്കുന്നുള്ളൂ. തങ്ങളുടെ മനസ്സുകൾ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടവർ എത്രയുണ്ടാകും? നിരാശയുടെയും പ്രയാസങ്ങളുടെയും തിരമാലകൾ തലയ്ക്കുമീതെ ഉയർന്നടിക്കുമ്പോൾ ദൈവവാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശ്വാസം ത്യജിക്കാതെ നിൽക്കുന്ന ദൈവമക്കൾ എത്ര ചുരുക്കം! അല്പവിശ്വാസികൾ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി മനസ്സാക്ഷിക്കെതിരായി പ്രവർത്തിക്കാൻ പ്രേരിതരാകുന്ന ആപൽക്കരമായ നിലപാടിൽ ആയിത്തീരും. അവർ പരീക്ഷകൾ സഹിക്കും എങ്കിൽ തന്നെയും ദൈവത്തിൽ ആശ്രയം ഉറപ്പിക്കാത്തതുകൊണ്ട് മഹാകഷ്ടകാലത്ത് കൂടുതലായ കഷ്ടതകളും പരിഭ്രാന്തിയും അഭിമുഖീകരിക്കുമ്പോൾ വീണുപോകും. വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച് ശക്തിപ്പെടാത്തവർ ഭയങ്കരമായ നിരാശയുടെ മധ്യേ പഠിക്കേണ്ടി വരും. യഹോവയുടെ വാഗ്ദത്തങ്ങളെ പഠിച്ച് അവനെ ഇപ്പോൾ കണ്ടെത്തുക. ഏകാഗ്രതയോടും പരമാർത്ഥമായുമുള്ള ഓരോ പ്രാർത്ഥനയും ദൈവദൂതന്മാർ രേഖപ്പെടുത്തുന്നു. ദൈവവുമായുള്ള സമ്പർക്കം ഉപേക്ഷിക്കുന്നതിനേക്കാളും സ്വാർത്ഥത നിറഞ്ഞ സുഖസൗകര്യങ്ങളുടെ തൃപ്തിയെ ത്യജിക്കണം. ദൈവത്തിൻ്റെ സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടെയുള്ള ആത്മാവിൻ്റെ ദാരിദ്ര്യവും സ്വയത്യാഗവും ധാരാളം സമ്പത്ത്, ബഹുമതികൾ, സുഖസൗകര്യങ്ങൾ എന്നിവയേക്കാളും വലിയ ധനമാണ്. പ്രാർത്ഥനയ്ക്ക് നാം സമയമെടുക്കണം. നാം നമ്മുടെ മനസ്സിനെ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതമാക്കാതെ ദൈവവുമായുള്ള സഖിത്വത്തിൽ ജീവിച്ചാൽ പൊന്ന്, വെള്ളി, വീട്, ഫലപുഷ്ടിയുള്ള വസ്തുവകകൾ ഇങ്ങനെയുള്ള അഴിഞ്ഞുപോകുന്ന സംഗതികളെ വെറുക്കുന്നതിന് പ്രയാസമുണ്ടാകുകയില്ല. ദൈവം അംഗീകരിക്കുന്ന യാഗത്തിലല്ലാതെ ദിവ്യ അനുഗ്രഹം പ്രാപിപ്പാൻ യോഗ്യമല്ലാത്ത പരിപാടികളിൽ നാം നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ യൗവനക്കാർ ആകാത്ത വഴികളിലോ പരിപാടികളിലോ ആകുന്നതിനുള്ള വഞ്ചനയിൽ അകപ്പെടും. ലോകത്തിന് കൊടുക്കേണ്ട അന്ത്യമുന്നറിയിപ്പ് പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദൂതുവാഹകർ തണുത്ത് ജീവനില്ലാതെയും അശ്രദ്ധയോടും അലംഭാവത്തോടും കൂടിയല്ലാതെ യാക്കോബിനെ പോലെ തീഷ്ണതയോടും ഹൃദയഭാരത്തോടും പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്നുള്ള അവസരങ്ങളുണ്ടാകും. 32:30. അവർ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ച രാജകുമാരന്മാർ എന്ന പേരിന് അർഹരാകും. മഹാകഷ്ടകാലം നാം പെട്ടെന്ന് അഭിമുഖീകരിക്കും. എന്നാൽ നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതും പലരും ലഭിക്കാൻ ആഗ്രഹിക്കാത്തതുമായ ഒരു വലിയ അനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധികൾ പ്രതീക്ഷയിൽ കവിഞ്ഞതായിരിക്കും. ആ ശോധനയുടെ സമയത്ത് ദൈവം മുൻപാകെ ഒരു മധ്യസ്ഥനില്ലാതെ ഓരോ വിശ്വാസിയും നിൽക്കേണ്ടി വരും. നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും അവർ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. Ehezkiel 14:20. ഇപ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ നമുക്കായി സ്വർഗീയ മന്ദിരത്തിൽ പാപപരിഹാരം നടത്തുമ്പോൾ നമുക്ക് കർത്താവിൽ സമ്പൂർണരാകാം. ഹൃദയത്തിലെ ഒരു നിലവിൽ കൂടെ പോലും നമ്മുടെ രക്ഷകൻ പരീക്ഷയിൽ കടന്നില്ല. പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ കടപ്പാൻ ഒരവസരം നോക്കിയിരിക്കുന്നു. നാം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പാപയച്ചെങ്കിലും വച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ ദുഷ്ടശക്തി നമ്മിൽ പ്രവേശിക്കും. എന്നാൽ ക്രിസ്തു പ്രസ്താവിച്ചു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. Yohanan 14:30. സാത്താനെ ജയം കൊള്ളുന്നതിന് ദൈവപുത്രനിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കർത്താവ് പിതാവിൻ്റെ കൽപ്പനകളെ കാത്തു. അതിനാൽ അവൻ അവസരം ലഭിപ്പാൻ നമ്മുടെ രക്ഷകനിൽ ഒന്നും കാണാൻ സാധിച്ചില്ല. മഹാകഷ്ടകാലത്ത് ഈ അവസ്ഥയായിരിക്കണം ദൈവജനത്തിൻ്റേത്. ക്രിസ്തുയേശുവിൻ്റെ പുണ്യരക്തത്താൽ അവനിലുള്ള വിശ്വാസത്താൽ നാം നമ്മെ തന്നെ പാപത്തിൽ നിന്നും പരിപൂർണ വിടുതൽ പ്രാപിച്ചവരായി തീർക്കുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തിലത്രേ. നമ്മുടെ വിലയേറിയ രക്ഷകനായ ക്രിസ്തു നമ്മുടെ ബലഹീനതയെ അവൻ്റെ ശക്തിയിൽ, നമ്മുടെ ബുദ്ധികേടിനെ അവൻ്റെ ജ്ഞാനത്തിൽ, നമ്മുടെ അയോഗ്യതയെ അവൻ്റെ യോഗ്യതയിൽ പരിപൂർണമാക്കാൻ കർത്താവിലുള്ള സൗമ്യതയും താഴ്മയും പരിശീലനത്തിൽ കൂടി പഠിക്കേണ്ടതത്രേ. ദൈവം നമ്മുടെ മുമ്പാകെ ലളിതവും ലോകപരമായി ആകർഷണവുമുള്ള വഴിയല്ല. എന്നാൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കേണ്ടതിനുള്ള ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗം കാണിച്ചു തരുന്നു. ദൈവിക മാതൃക തിരഞ്ഞെടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. അവരുടെ ആത്മാവിൻ്റെ നിത്യനാശമാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന നല്ല പാത ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ ദർശനത്തിൽ സ്വർഗത്തിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടത്, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. വെളിപ്പാട് 12:12. സ്വർഗത്തിൽ നിന്നുള്ള ഈ ശബ്ദം അറിയുന്നതിൻ്റെ അനന്തര സംഭവങ്ങൾ ഏറ്റവും ഭയാനകമത്രേ. അവൻ്റെ സമയം ചുരുങ്ങുന്തോറും സാത്താൻ്റെ ക്രോധം വർദ്ധിക്കുന്നു. അവൻ്റെ വഞ്ചനയും നാശവും മഹാകഷ്ടകാലത്ത് അവയുടെ പരിപൂർണതയിൽ എത്തിച്ചേരും. ദുഷ്ടാത്മശക്തികളുടെ പ്രവൃത്തികളെ തെളിയിക്കുന്ന അമാനുഷിക സംഭവങ്ങൾ പെട്ടെന്ന് ആകാശത്തിൽ പ്രത്യക്ഷമാകും. അശുദ്ധാത്മാക്കൾ ലോകരാജാക്കന്മാരുടെയും സർവ്വലോകരുടെയും മധ്യേ പോയി അവരെ സ്വർഗീയ ഭരണകൂടത്തിനെതിരായി കൂട്ടുന്നതിന് ശ്രമിക്കും. ഈ അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തിയിൽ രാജാക്കന്മാരും പ്രജകളും ഒരുപോലെ ചതിക്കപ്പെടും. ലോകരക്ഷിതാവിൽ മാത്രമുള്ള പേരും ആരാധനയും അവകാശപ്പെട്ട് കള്ളക്രിസ്തുക്കൾ പലരും എഴുന്നേൽക്കും. തിരുവെഴുത്തിൽ കാണുന്ന സാക്ഷ്യത്തിനെതിരായി അവർക്ക് സ്വർഗവുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട് അത്ഭുതങ്ങളും രോഗശാന്തിയും നടത്തും. വഞ്ചനയുടെ അത്യുച്ഛമായ അവസ്ഥയിൽ സാത്താൻ ക്രിസ്തുവെ പോലെ പ്രത്യക്ഷമാകും. സഭ അതിൻ്റെ പ്രത്യാശയുടെ നിറവേറലായി കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഏറെ നാളുകളായി നോക്കി പാർക്കുകയാണല്ലോ. ഇപ്പോൾ വലിയ വഞ്ചകനായ സാത്താൻ ക്രിസ്തു നേരത്തെ വന്നുകഴിഞ്ഞു എന്ന് വിശ്വസിക്കത്തക്കവണ്ണം പ്രവർത്തിക്കും. വെളിപ്പാടിൽ യോഹനാൻ വിവരിക്കുന്ന ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തോടും പ്രഭയോടും കൂടി സാത്താൻ ലോകത്തിൽ പലയിടത്തും അവനെ തന്നെ കാണിക്കും. അവനെ ചുറ്റിയിരിക്കുന്ന പ്രഭ ഇതുവരെയും മാനുഷിക ദൃഷ്ടികൾ ദർശിച്ചിട്ടുള്ളവയല്ല. ക്രിസ്തു വന്നിരിക്കുന്നു, ക്രിസ്തു വന്നിരിക്കുന്നു എന്നുള്ള ശബ്ദം വിജയത്തിൻ്റെ വിളിയായി ആകാശത്തിൽ ധ്വനിക്കും. അവൻ്റെ മുമ്പാകെ ആളുകൾ സ്തുതിയോടെ സാഷ്ടാംഗം വീഴും. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ ഉയർത്തി തൻ്റെ ശിഷ്യഗണത്തെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹം ജനത്തിന്മേൽ ഉച്ചരിക്കും. അവൻ്റെ ശബ്ദം താണതും മധുരമേറിയതും ഇമ്പം നിറഞ്ഞതും ആയിരിക്കും. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഉച്ചരിച്ചതായ ചില വാക്കുകൾ ഏറ്റവും കരുണയോടും ദയയോടും അനുകമ്പയോടും അവൻ ഉച്ചരിക്കും. അവൻ രോഗികളെ സൗഖ്യമാക്കും. ക്രിസ്തു എന്ന് നടിച്ച് വിശുദ്ധ ശബ്ദത്തിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയതിനാൽ അവൻ അനുഗ്രഹിച്ച ദിവസത്തെ മാനിപ്പിൻ എന്ന് പ്രസ്താവിക്കും. ഏഴാം ദിന ശബ്ദത്തിനെ ബഹുമാനിക്കുകയും ആ ദിവസത്തിലുള്ള ആരാധനയിൽ തുടരുകയും ചെയ്യുന്നവർ വെളിച്ചവും സത്യവുമായി അവനയച്ച ദൂതന്മാരുടെ ദൂത ശ്രവിക്കാത്തതിൽ ദൈവനാമം വൃഥാ എടുക്കുകയാണെന്ന് പ്രസ്താവിക്കും. ഇതാണ് സാത്താൻ്റെ വഞ്ചനകളിൽ ഏറ്റവും വലിയ വഞ്ചന. അപ്പോസ്തോലിക സഭയുടെ ആരംഭകാലത്ത് ശമരിയിൽ ശീമോൻ മാഗസ് എന്നു പേരുള്ള പുരുഷൻ തൻ്റെ ആഭിചാരം കൊണ്ട് ശമര്യ ജാതിയെ വഞ്ചിച്ചതുപോലെ ജനം ചെറിയവർ മുതൽ വലിയവർ വരെ ഇത് ദൈവത്തിൻ്റെ വലിയ ശക്തി എന്ന് പറഞ്ഞ് ഈ ആഭിചാര വാക്കുകൾക്ക് ചെവികൊടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകയില്ല. ഈ കള്ളക്രിസ്തുക്കളുടെ ഉപദേശങ്ങൾ വചനാനുസരണമല്ല. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവരുടെ മേൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം ചൊരിയപ്പെടുമെന്ന് ബൈബിൾ പ്രസ്താവിക്കുമ്പോൾ കള്ളക്രിസ്തുക്കൾ അവരുടെ മേൽ അനുഗ്രഹം ആശംസിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ കൃത്രിമമായി കാണിക്കാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ മേലുണ്ടാകുന്ന ചതിവിനെപ്പറ്റി നമ്മുടെ രക്ഷിതാവ് തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. തൻ്റെ രണ്ടാം വരവ് എപ്രകാരമായിരിക്കുമെന്ന് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. മത്തായി 24:34-31, 25:31, വെളിപ്പാട് 1:7, 1 തെസ്സലോനിക്കർ 4:16-17. ഇങ്ങനെയുള്ള കർത്താവിൻ്റെ വരവിനെ കൃത്രിമമായി കാണിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇത് സാർവത്രികമായി അറിയപ്പെടുന്നതും സർവ്വലോകവും ദർശിക്കുന്നതുമായിരിക്കും. തിരുവഴുത്ത് നല്ലപോലെ ശോധന ചെയ്യുന്നവരും സത്യത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയവരും മാത്രമേ ലോകത്തെ തടവിലാക്കുന്ന ചതിവിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. വചനത്തിലുള്ളതായ സാക്ഷ്യത്താൽ ദൈവമക്കൾ വഞ്ചകനായ സാത്താനെ അവൻ്റെ വഞ്ചനയിൽ നിന്നും തിരിച്ചറിയും. ശോധനയുടെ സമയം എല്ലാവർക്കും ഉണ്ടാകും. പരീക്ഷയാലുള്ള ശോധനയാൽ യഥാർത്ഥ ദൈവമക്കളെ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയാം. വൈകാരിക ചിന്തയ്ക്ക് അധീനരാകാതിരിക്കാൻ ദൈവജനം ദൈവവചനത്തിന്മേൽ ഉറച്ചവരാണോ? അപ്രകാരമുള്ള പ്രതിസന്ധിയിൽ വചനത്തിൽ മാത്രം ആശ്രയം വച്ചവരാകുമോ? കഴിയുമെങ്കിൽ മഹാകഷ്ടസമയത്ത് വിശ്വാസം തണുത്തുപോകാതെ നിലനിൽക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ സാത്താൻ ആസൂത്രണം ചെയ്യും. അതിലേക്കായി അവൻ അവരുടെ ഹൃദയങ്ങളെ ഈ ലോകത്തിൻ്റെ ധനസമ്പാദ്യങ്ങളാലും അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് വരത്തക്കവണ്ണം അവരെ കുടുക്കി വഴിമധ്യേ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും. ദൈവകൽപ്പന കാക്കുന്ന വിശ്വസ്തരായ ദൈവജനത്തിനെതിരെ ഭരണാധികാരികൾ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണം പിൻവലിക്കപ്പെടുകയും അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവസരം നോക്കിയിരിക്കുന്ന ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ദൈവജനം പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഉപേക്ഷിച്ച് നിർജ്ജന പ്രദേശങ്ങളിലേക്കും വനാന്തരങ്ങളിലേക്കും ഓടിപ്പോയി ചെറിയ ചെറിയ കൂട്ടമായി മലകളിലും ഗുഹകളിലും ചിതറിപ്പാർക്കേണ്ടി വരും. പലരും പാറക്കെട്ടുകൾ അവരുടെ അഭയസ്ഥാനമാക്കും. പീഡ്മണ്ട് താഴ്വരയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെപ്പോലെ അവർ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവർക്ക് അഭയസ്ഥാനമായിരിക്കും. യെശയ്യാവ് 33:16. ലോകരാജ്യങ്ങളിൽ പലയിടത്തും പല വർഗങ്ങളിലും ഉയർന്നവരും താണവരും ധനവാന്മാരും ദരിദ്രരും കറുത്തവരും വെളുത്തവരുമായുള്ള അനേകരും ക്രൂരമായും അനീതിപരമായും ക്രൂരമായ തടവ് ശിക്ഷയ്ക്കും അടിമത്തത്തിനും വിധേയരാകും. ദൈവത്തിന് പ്രിയരായ പലരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹങ്ങളിൽ കൊലയ്ക്ക് വിധിക്കപ്പെടും. ചിലർ നികൃഷ്ടമായ ഇരുട്ടറകളിൽ പട്ടിണി മൂലം മരിക്കാൻ ഏൽപ്പിക്കപ്പെടും. അവരുടെ നെടുവീർപ്പുകളും കരച്ചിലുകളും കേൾക്കാനോ സഹായത്തിന് ഒരു കരം നീട്ടാനോ മനുഷ്യകരം ഉണ്ടായിരിക്കുകയില്ല. ഈ മഹാശോധനയിൽ ദൈവം തൻ്റെ ജനത്തെ മറന്നുകളയുമോ? പ്രളയത്തിനു മുമ്പുള്ള ജനത്തിന്മേൽ ന്യായവിധി വന്നപ്പോൾ ദൈവം വിശ്വസ്തനായ നോഹയെ മറന്നുവോ? സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്നും അഗ്നി പെയ്തപ്പോൾ ദൈവം ലോത്തിനെ ഓർക്കാതിരുന്നു? മിസ്രയീമിൽ ബിംബാരാധികളുടെ മധ്യെ ദൈവം യോസഫിനെ കൈവിട്ടോ? കർമേൽ പർവ്വതത്തിൽ ബാൽ പ്രവാചകന്മാരെ ഏലിയാവ് വാൾകൊണ്ട് കൊന്നപ്പോൾ ഇസബേൽ പ്രവാചകന്റെ ജീവൻ അവരിൽ ഒരുത്തൻ്റെ ജീവൻ പോലെയാക്കും എന്ന് ഭീഷണി മുഴക്കിയപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ ഇസബേലിൻ്റെ വാളിനിരയാക്കിയോ? തൻ്റെ വിശ്വസ്ത പ്രവാചകനായ യിരെമ്യാവെ ഇരുണ്ട കുണ്ടറയിലിട്ടപ്പോഴും ഞെരുക്കത്തിനപ്പവും കഷ്ടതയുടെ വെള്ളവും ലഭിക്കാനിടയായപ്പോഴും യഹോവ പ്രവാചകനെ അവിടെ മറന്നോ? 3 യോഗ്യന്മാരായ എബ്രായ യുവാക്കളെ ബാബിലോണിൽ തീച്ചൂളയിലിട്ടപ്പോൾ അവരെ മറന്നു കളഞ്ഞു. ദാനിയൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകളെല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. യെശയ്യാവ് 49:14-16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. സഖര്യാവ് 2:8. ശത്രുക്കൾ അവരെ കാരാഗ്രഹത്തിൽ അടച്ചാലും കാരാഗ്രഹ ഭിത്തികൾക്ക് അവരും ക്രിസ്തുവുമായുള്ള ബന്ധം തടയുവാൻ കഴിയുകയില്ല. അവരുടെ എല്ലാ ക്ഷീണവും കാണുന്നവനും ഓരോ പരീക്ഷയും മനസ്സിലാക്കുന്നവനും എല്ലാ ലോകശക്തിക്കും മീതയുള്ളവനുമായവൻ തൻ്റെ ദൂതന്മാരെ അവരുടെ ഏകാന്ത തടവുകളിൽ ചെന്ന് ഉയരത്തിൽ നിന്നുള്ള വെളിച്ചവും സമാധാനവും അരുളി ചെയ്യുവാൻ അയക്കും. പൗലോസും ശീലാസും ഫിലിപ്പിയ ജയിലിൽ പാതിരാത്രി സമയത്ത് പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ വിശ്വാസത്തിൽ സമ്പന്നരായവർ അവരുടെ തടവുമുറികളെ കൊട്ടാരതുല്യവും അതിൻ്റെ ഭിത്തികളെ സ്വർഗീയ വെളിച്ചത്താൽ പ്രകാശമയവും ആക്കും. ദൈവമക്കളെ പീഡിപ്പിക്കുകയും അവർക്ക് നാശം വരുത്തുകയും ചെയ്യുന്നവരെ യഹോവ ന്യായം വിധിക്കും. ദൈവം ദീർഘക്ഷമയിൽ ദുഷ്ടന്മാരുടെ മേൽ വരുന്നതായ ന്യായവിധി താമസിപ്പിച്ചേക്കാം. എന്നാൽ ഈ താമസം അവരെ അകൃത്യം ചെയ്യുന്നതിന് കൂടുതൽ ധൈര്യപ്പെടുത്തിയാൽ അവർക്കുള്ള ശിക്ഷ നിശ്ചയവും ഭയങ്കരവുമായിരിക്കും. യഹോവ തൻ്റെ പ്രവൃത്തിയെ തൻ്റെ ആശ്ചര്യ പ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തൻ്റെ ക്രിയയെ തൻ്റെ അപൂർവ ക്രിയയെ തന്നെ നടത്തേണ്ടതിനും പെറാസീം മലയിൽ എന്ന പോലെ എഴുന്നേൽക്കുകയും ഗിബയോൻ താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യും. യെശയ്യാവ് 28:21. കരുണാനിധിയായ നമ്മുടെ ദൈവത്തിന് ശിക്ഷിക്കുക എന്ന കൃത്യം അപൂർവ കൃത്യമത്രേ. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരുവിൻ, തിരുവിൻ ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു എന്ന് അവരോട് പറക. യെഹെസ്കേൽ 33:11. യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാത്തവൻ. പുറപ്പാട് 34:6-7. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. നഹൂം 1:3. ഏതുമില്ലാത്തത് എന്ന് നിന്ദിച്ച് മനുഷ്യർ കാൽക്കീഴിൽ മെതിച്ചു കളഞ്ഞ തൻ്റെ ന്യായപ്രമാണത്തിന് ശക്തിയെ നീതിയുക്തമായ ഭയങ്കര കാര്യങ്ങളാൽ യഹോവ വെളിപ്പെടുത്തും. ന്യായപ്രമാണ ലംഘനക്കാർക്കെതിരായുള്ള ദൈവത്തിൻ്റെ പ്രതികാരം നീതി നടത്താനുള്ള തെളിവാകുന്നു. ദീർഘക്ഷമയിൽ പ്രതികാര ദിവസം താമസിപ്പിച്ച് കിട്ടിയവർ എല്ലാവരും അവരുടെ അകൃത്യത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുമ്പോൾ തൻ്റെ കോപത്തിൻ്റെ പാനപാത്രം കരുണയുടെ യാതൊരു കലർപ്പും കൂടാതെ കുടിക്കേണ്ടി വരും. കർത്താവ് സ്വർഗീയ കൂടാരത്തിലെ തൻ്റെ മധ്യസ്ഥവേല അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അവർ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവർക്ക് നേരെ ഒരുക്കിയിരിക്കുന്ന ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വെളിപ്പാട് 14:9. ദൈവം ഇസ്രായേലിനെ മിസ്രീമിൽ നിന്ന് വിടുവിക്കും മുമ്പ് മിസ്രീമരുടെ മേൽ പകർന്ന ബാധ പോലെ അതിലും വ്യാപകവും ഭയങ്കരവുമായ ന്യായവിധികൾ ലോകത്തിൽ നിന്നും ദൈവജനം വിടുവിക്കപ്പെടും മുമ്പ് ലോകത്തിനുമേൽ ഒഴുക്കപ്പെടും. ലോകത്തിന്മേൽ വീഴാൻ പോകുന്ന ഭയങ്കരമായ ദണ്ഡനത്തെ വെളിപ്പാടുകാരൻ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. സമുദ്രം മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. നീരുറവകളും നദികളും രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവ്വണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. വെളിപ്പാട് 16:2-6. ദൈവജനത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചവർ അവരുടെ സ്വന്തം കൈയാൽ അവരുടെ രക്തം ചിന്തിയതുപോലെ കുറ്റക്കാരാകും. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഇകലോക ജീവിത സമയത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരെ ഹാബേൽ മുതൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയവരെ പോലെ വിശുദ്ധന്മാരുടെ രക്തത്തിനെ കുറ്റവാളികളാക്കി. കാരണം അവർക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെ കൊന്ന കൊലപാതകർക്കുണ്ടായിരുന്ന സ്വഭാവം തന്നെ അവർക്കുമുണ്ടായിരുന്നു. മുകളിൽ വിവരിച്ച ആദ്യത്തെ 3 ബാധകൾക്ക് ശേഷം ഉണ്ടാകുന്ന ബാധ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം സൂര്യന് അധികാരം ലഭിക്കുന്നതാണ്. ഈ ഭയാനകമായ സമയത്തെപ്പറ്റി പ്രവാചകൻ പറയുന്നു, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൽ ദേശം ദുഃഖിക്കുന്നു. യോവേൽ 1:10. വയലിലെ വൃക്ഷങ്ങളൊക്കെയും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ടുമാഞ്ഞു പോയിരിക്കയാൽ ശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. മൃഗങ്ങൾ എത്ര ഞെരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്കും ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു. യോവേൽ 1:10-12, 17-20. അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ശവം അനവധി, എല്ലായിടത്തും അവ എറിഞ്ഞുകളയും, മിണ്ടരുത്. ആമോസ് 8:3. ഈ ബാധകൾ സാർവത്രികമല്ല, ലോകജനത മുഴുവനും ഇല്ലാതെ പോകുകയുമില്ല. എന്നിരുന്നാൽ തന്നെയും അവ മനുഷ്യജാതി അറിഞ്ഞിട്ടുള്ളതിലും ഭയങ്കരമായ ശിക്ഷാവിധി ആയിരിക്കും. കൃപാകാലം അവസാനിക്കുന്നതിന് മുമ്പുണ്ടായ എല്ലാ ന്യായവിധികളും കൃപയാൽ സമ്മിശ്രമായവ ആയിരുന്നു. പാവിക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവിൻ്റെ തിരുരക്തം അവന് ലഭിക്കേണ്ട മഹാശിക്ഷാവിധിയിൽ നിന്നും മറയ്ക്കുകയായിരുന്നു. എന്നാൽ അന്ത്യന്യായവിധിയിൽ ദൈവത്തിൻ്റെ കോപം കരുണയാൽ കലർപ്പില്ലാതെ പകർന്നുകൊടുക്കും. ആ ദിവസം ജനങ്ങൾ ഇക്കാലത്തൊക്കെ നിന്ദിച്ച് ത്യജിച്ചു കളഞ്ഞതായ ദൈവത്തിൻ്റെ ദയയ്ക്കായി വാഞ്ചിക്കും. യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാടാവിത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ലതാനും. ആമോസ് 8:11-12. ആ നാളുകളിൽ ദൈവജനം കഷ്ടതകളിൽ നിന്നും സ്വതന്ത്രരല്ല, എന്നാൽ പീഡനങ്ങളാലും പ്രയാസങ്ങളാലും ആഹാരം പോലും കിട്ടാതെ തീവ്രവ്യഥയുടെ മധ്യത്തിലും ആയിരിക്കുമ്പോൾ അവർ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഏലിയാവിനെ ക്ഷാമത്തിൽ കാത്തവനായ ദൈവം സ്വയത്യാഗികളായ തൻ്റെ ഒരു പൈതലിനെയും രക്ഷിക്കാതെ കടന്നു പോകയില്ല. തലയിലെ മുടി പോലും എണ്ണി അവയിൽ ഒന്നെങ്കിലും അവിടുത്തെ അനുവാദം കൂടാതെ താഴെ പോകാതെ സൂക്ഷിക്കുന്നവനുമായ യഹോവ ക്ഷാമകാലത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ തീറ്റി തൃപ്തരാക്കും. ചുറ്റുപാടും ദുഷ്ടന്മാർ മഹാവ്യാധികളാലും പട്ടിണിയാലും മരിക്കുമ്പോൾ ദൈവദൂതന്മാർ നീതിമാന്മാരായ തൻ്റെ വ്രതന്മാരെ അവയിൽ നിന്നെല്ലാം സംരക്ഷിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റും. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയുമില്ല. യെശയ്യാവ് 33:15-16. വീണ്ടും യഹോവ വാഗ്ദാനം ചെയ്യുന്നു, എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്കുത്തരമരുളും, ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയുമില്ല. യെശയ്യാവ് 41:17. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവു മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഹബക്കൂക്ക് 3:17-18. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. സങ്കീർത്തനം 121:5-7. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചെറുകൻ കീഴിൽ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. സങ്കീർത്തനം 91:3-10. എന്നിരുന്നാൽ തന്നെയും മനുഷ്യദൃഷ്ടിക്ക് രക്തസാക്ഷികൾ തങ്ങളുടെ രക്തത്താൽ തങ്ങളുടെ സാക്ഷ്യം മുദ്ര ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ജനം പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അവർ തന്നെയും യഹോവ അവരെ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യാൽ വീണു പോകത്തക്ക വണ്ണം ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് ഭയപ്പെടും. അത് ഭയാനകമായ പ്രാണവേദനയുടെ അനുഭവമായിരിക്കും. വിടുതലിനായി രാപ്പകൽ അവർ ദൈവത്തോട് കരയും. ദുഷ്ടന്മാർ ജയഘോഷം കൊള്ളും, അവരുടെ വിശ്വാസം എവിടെയെന്ന പരിഹാസത്തിൻ്റെ സ്വരം കേൾക്കും. നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ജനമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെടുന്നില്ല? എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് അവനെ പരിഹസിച്ച് പറഞ്ഞ വാക്കുകൾ ഓർക്കും. മത്തായി 27:42. യാക്കോബ് ചെയ്തതുപോലെ എല്ലാവരും ദൈവവുമായി മൽപ്പിടിക്കുകയാണ്. അവരുടെ മുഖം അവരുടെ ഉള്ളിലുള്ള പോരാട്ടത്തെ കാണിക്കുന്നു. എന്നിരുന്നാലും അവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥം ചെയ്യുന്നത് നിർത്തുന്നില്ല. മനുഷ്യർക്ക് സ്വർഗീയ ദർശനത്തിൽ ക്രിസ്തുവിൻ്റെ സഹിഷ്ണുത ഉള്ളവർക്ക് ചുറ്റും ശക്തന്മാരായ ദൂതന്മാർ വലയം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സഹതാപത്തോടെ ദൂതന്മാർ അവരുടെ കഷ്ടതകൾ കാണുകയും അവരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവരെ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിന് അവരുടെ നായകനായ ക്രിസ്തുവിൻ്റെ ഉത്തരവിന് വേണ്ടി ദൂതന്മാർ കാത്തു നിൽക്കുകയാണ്. ദൈവജനം കർത്താവ് കുടിച്ച പാനപാത്രം കുടിക്കുകയും അവനേറ്റ സ്നാനം ഏൽക്കുകയും വേണം. കർത്താവ് അവരിൽ പ്രവർത്തിക്കുന്നതിനായി കാത്തിരിക്കുമ്പോൾ അവർ ഇതുവരെയും കാണിച്ചിട്ടില്ലാത്ത വിശ്വാസം, പ്രത്യാശ, സഹിഷ്ണുത എന്നിവ പ്രകടമാക്കുന്നതിന് നയിക്കപ്പെടും. എന്നാൽ വ്രതന്മാർ നിമിത്തം മഹാകഷ്ടകാലം ദീർഘമാകയില്ല. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് 18:7-8. മനുഷ്യർ നനയ്ക്കുന്നതിന് മുൻപായി അവസാനം പെട്ടെന്ന് സംഭവിക്കും. ഗോതമ്പ് കറ്റകളായി കെട്ടി യഹോവയുടെ കളപ്പുരയിൽ ശേഖരിക്കപ്പെടുകയും കള താളടിയായി എന്നേക്കും എരിക്കപ്പെടുകയും ചെയ്യും. സ്വർഗീയ കാവൽക്കാർ അവരുടെ വിശ്വസ്തതയ്ക്കൊപ്പം അവരുടെ സൂക്ഷിപ്പ് തുടരുന്നു. ദൈവകൽപ്പന കാക്കുന്ന വിശുദ്ധന്മാരെ കൊന്നെടുക്കുന്നതിന് പൊതുവായ ഒരു നിയമം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ അവരുടെ ജീവൻ എടുത്തുകളയാൻ ശ്രമിക്കും. എന്നാൽ വിശ്വസ്തരായ ദൈവജനത്തെ സംരക്ഷിക്കുന്നതിനായി നിയമിക്കപ്പെട്ടിട്ടുള്ള സംരക്ഷകരെ ഒരുത്തർക്കും മറികടപ്പാൻ സാധിക്കുകയില്ല. പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ഓടിപ്പോക്കിൽ ചിലരെ ആക്രമിക്കുന്നതിനായി ശത്രു ശ്രമിക്കുമെങ്കിലും അവർക്ക് നേരെ ഓങ്ങുന്ന വാൾ ശക്തിയറ്റും വെറും പുല്ലുപോലെ ഒടിഞ്ഞും താഴെ വീഴും. യുദ്ധത്തിൽ യോദ്ധാക്കളെ പോലെ ദൈവദൂതന്മാർ പ്രതിരോധിക്കും. എല്ലാ കാലത്തും സർവശക്തനായ ദൈവം തൻ്റെ വിശുദ്ധന്മാരായ ദൂതന്മാരാൽ തൻ്റെ വ്രതന്മാരുടെ സംരക്ഷണത്തിനും വിടുതലിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ ജനത്തെ വിടുവിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്വർഗീയ സൈന്യം സജീവമായി പങ്കെടുക്കുന്നു. മിന്നൽ പോലെ പ്രകാശിതമായ വസ്ത്രധാരികളായി അവർ പ്രത്യക്ഷമായിട്ടുണ്ട്. യാത്രികരെ പോലെ അവർ വന്നിട്ടുണ്ട്. ദൈവമക്കളുടെ മുൻപാകെ ദൂതന്മാർക്ക് തുല്യം അവർ പ്രത്യക്ഷരായിട്ടുണ്ട്. അവർ ക്ഷീണിതരെ പോലെ വൃക്ഷത്തണലിൽ വിശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യഗൃഹങ്ങളിൽ നിന്നും ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഇരുട്ടിൽ അകപ്പെട്ട യാത്രികർക്ക് അവർ വഴികാട്ടികളായിട്ടുണ്ട്. യാഗപീഠത്തിന്മേൽ അവർ തന്നെ അഗ്നി കൊളുത്തിയിട്ടുണ്ട്. കാരാഗ്രഹവാതിലുകൾ തുറന്ന് ദൈവദാസന്മാരെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. വെള്ളവസ്ത്രധാരികളായി ദൂതന്മാർ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുകയും ചെയ്തു. മനുഷ്യ സാദൃശ്യത്തിൽ പലപ്പോഴും നീതിമാന്മാരുടെ സഭയിൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ദൂതന്മാർ സൊദോമിലെ ദുഷ്ടജനം അവരുടെ അതിർ കടന്നു എന്ന് നോക്കാൻ പോയ പോലെ ദുഷ്ടന്മാരുടെ മധ്യയും പോകുന്നു. യഹോവ കരുണയിൽ പ്രസാദിക്കുന്നു. അവനെ വാസ്തവമായി സേവിക്കുന്ന ഏതാനും പേർക്ക് വേണ്ടി വിപത്തുകൾ വന്നു ഭവിക്കാതെ പ്രതിരോധിക്കുകയും ബഹുജനത്തിന് പ്രശാന്തതയെ ദീർഘമാക്കുകയും ചെയ്യുന്നു. ദൈവത്തിനെതിരായി പാപം ചെയ്ത് ജീവിക്കുന്നവർ വിശ്വസ്തരായ ദൈവജനത്തെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു എങ്കിലും അവർ നീതിമാന്മാരുടെ നന്മ പ്രവൃത്തികളാൽ എത്രമാത്രം അനുഗ്രഹം അനുഭവിക്കുന്നു എന്നുള്ള വാസ്തവം മനസ്സിലാക്കുന്നില്ല. ലോകത്തിൻ്റെ അധിപന്മാർ പലപ്പോഴും അവരുടെ സഭകളിൽ ദൂതന്മാരാണ് സംസാരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. മാനുഷിക കണ്ണുകൾ അവരെ ദർശിച്ചിട്ടുണ്ട്. മാനുഷിക കാതുകൾ അവരുടെ വിളി കേട്ടിട്ടുണ്ട്. അവരുടെ ആലോചനകൾ ത്യജിച്ചിട്ടുണ്ട്. മാനുഷിക കരങ്ങൾ ദൂഷ്യവും ആക്ഷേപവും സഹിച്ചിട്ടുണ്ട്. ന്യായാധിപ സഭകളിൽ സ്വർഗീയ ദൂതുവാഹകർ മനുഷ്യചരിത്രത്തെപ്പറ്റിയുള്ള ഏറ്റവും അടുത്ത അറിവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പീഡിതർക്ക് ന്യായപാലനം ലഭിക്കുന്നതിന് അവരുടെ വിദഗ്ധരായ വാഗ്മികളേക്കാൾ കഴിവുള്ളവരത്ര എന്നുള്ളത് അവർ തെളിയിച്ചിട്ടുണ്ട്. ദൈവവേല പുരോഗമിക്കാതെ അതിന് തടസ്സം വരുത്തുമായിരുന്ന ദുഷ്ടന്മാരുടെ ദുരുദ്ദേശ പരിപാടികളും അവ നിമിത്തം ദൈവജനം സഹിക്കുമായിരുന്ന കഷ്ടതകളും അവർ പരാജയപ്പെടുത്തുന്നു. യഹോവയുടെ ദൂതൻ ആപത്തനർത്ഥങ്ങളുടെ വേളകളിൽ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനം 34:7. വരുവാനുള്ള തങ്ങളുടെ രാജാവിൻ്റെ വരവിനായി ദൈവജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ തെറ്റുവരാതെ കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു എന്നുള്ള ഉത്തരം നൽകുന്നു. യെശയ്യാവ് 21:11-12. പർവ്വതങ്ങൾക്ക് മീതെ വെളിച്ചം പ്രകാശിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ മഹത്വം വെളിപ്പെടും. നീതിസൂര്യൻ പ്രകാശിക്കാൻ മിക്കവാറും സമയമായി. പ്രഭാതവും രാത്രിയും അടുത്തു. നീതിമാന്മാർക്ക് അസ്തമിക്കാത്ത വെളിച്ചവും ദുഷ്ടന്മാർക്ക് നിത്യ ഇരുട്ടും അനുഭവപ്പെടാറായി. വൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തങ്ങളുടെ അപേക്ഷകൾ ദൈവം മുൻപാകെ കൊണ്ടുവരുമ്പോൾ അദൃശ്യമായതിൽ നിന്ന് തങ്ങളെ വേർപ്പെടുത്തുന്ന മറ മിക്കവാറും മാറ്റാറായി. നിത്യ ദിവസത്തിൻ്റെ പ്രഭാതകിരണങ്ങൾ ആകാശത്ത് വീശുന്നു. ദൈവത്തോട് വിശ്വസ്തരായിരിക്ക, നിങ്ങളുടെ വിടുതൽ സമീപമായിരിക്കുന്നു എന്നുള്ള മധുര ശബ്ദം ദൂതന്മാരിൽ നിന്നും കേൾക്കാറായി. വൻ പോരാട്ടത്തിൽ ജയം നേടിയ സർവശക്തനും ജയാളിയുമായ ക്രിസ്തു പോരാട്ടത്തിൽ ക്ഷീണിച്ചതായ തൻ്റെ യോദ്ധാക്കൾക്ക് വേണ്ടി വാടാത്ത കിരീടം കയ്യിൽ പിടിച്ച് ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള മധുര ശബ്ദം ദൂരത്തു നിന്ന് കേൾപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ഞാൻ വഹിച്ചു. നിങ്ങളുടെ വേദനകളെ ഞാൻ ചുമന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടി. എൻ്റെ നാമത്തിൽ നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമുക്ക് സഹായം ആവശ്യമാകുമ്പോൾ നമ്മുടെ വിലയേറിയ രക്ഷകൻ അത് നൽകും. അവൻ്റെ പാദങ്ങളാൽ സ്വർഗത്തിലേക്കുള്ള പാത നമുക്കായി ലഭ്യമാക്കിയിരിക്കുന്നു. നമ്മുടെ പാദങ്ങളെ മുറിവേൽപ്പിച്ച ഓരോ മുള്ളും അവൻ്റെ പാദത്തെ മുറിപ്പെടുത്തി. നാം വഹിക്കുന്നതിനായുള്ള ഓരോ കുരിശും അവൻ നമുക്ക് മുമ്പായി വഹിച്ചു. നമുക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മെ ഒരുക്കാനായി പരിശോധനകളിൽ കൂടി കടന്നു പോകാൻ യഹോവ നമ്മെ അനുവദിച്ചു. മഹാകഷ്ടകാലം ദൈവജനത്തിന് ഒരു അഗ്നിപരീക്ഷ പോലെ ഭയാനകമാണ്. എന്നാൽ അത് ഓരോ യഥാർത്ഥ വിശ്വാസിക്കും ഉയരത്തിലേക്ക് നോക്കാനും യഹോവയുടെ വാഗ്ദത്തമായ വില്ല് അവരെ ചുറ്റിയിരിക്കുന്നത് കാണുവാനുമുള്ള സമയമാണ്. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കയും. പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവൻ്റെ ക്രോധ നിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നത് എന്ത്? പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല. അവൻ്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. യെശയ്യാവ് 51:11-16. ആകയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളോവേ, ഇത് കേട്ടുകൊള്ളുക. നിന്റെ കർത്താവായ യഹോവയും തൻ്റെ ജനത്തിൻ്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ പരിഭ്രമത്തിൻ്റെ പാനപാത്രം എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്ര പുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കുകയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാനത് കൊടുക്കും. അവർ നിന്നോട് കുനിയുക, ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ നടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീതി പോലെയും ആക്കി വെക്കേണ്ടി വന്നു. ദൈവജനത്തിനെതിരെ ലോകശക്തികൾ അണിനിരക്കുമ്പോൾ അവർ അഭിമുഖീകരിക്കാനുള്ള ആവൽഘട്ടങ്ങളെ ദൈവം മുന്നമേ കണ്ടു. ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ വച്ചിരിക്കുകയായിരുന്നു. പ്രവാസത്തിലുള്ള തടവുകാരെ പോലെ അവർ പട്ടിണിയാലോ അതിക്രമത്താലോ ഉണ്ടാകാവുന്ന മരണഭീതിയിലായിരിക്കും. എന്നാൽ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. 3:17. ക്രിസ്തുയേശുവിൻ്റെ വിശ്വസ്ത സാക്ഷികളുടെ രക്തം ഈ സമയത്ത് ചിന്തപ്പെട്ടാൽ അത് പണ്ടുണ്ടായിരുന്ന രക്തസാക്ഷികളുടെ രക്തം ചിന്തിയതുപോലെയല്ല. അത് ദൈവത്തിന് വലിയ ഒരു കൊയ്ത്തിന് ധാന്യം വിതച്ചതുപോലെ ആയിരിക്കുകയില്ല. ദുശാഠ്യ ഹൃദയത്താൽ ദൈവത്തിൻ്റെ ദയ ഒരിക്കലും തിരികെ വരാത്ത വിധം ത്യജിച്ചു കളഞ്ഞവർക്ക് രക്തസാക്ഷികളുടെ വിശ്വസ്തത ദുഷ്ടന്മാരുടെ മനംതിരിവിന് ഒരു സാക്ഷ്യമാകയില്ല. നീതിമാന്മാർ തങ്ങളുടെ ശത്രുക്കൾക്ക് ഇരയായാൽ അന്ധകാരപ്രഭുവായ സാത്താന് അതൊരു വിജയമാകും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. 27:5. കർത്താവ് പറയുന്നു, എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്തു നിന്നും ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കുകയുമില്ല. യെശയ്യാവ് 26:20-21. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് സഹിഷ്ണുതയോടെ കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരുന്നവരുടെ മോചനം മഹത്വകരമായിരിക്കും.